മെല്ലെ തുറന്ന് അതിൽ നിന്നും ഡ്രാക്കുള ഇറങ്ങി എങ്ങോട്ടോ പോയി മറഞ്ഞു. ഒരു പക്ഷേ ഇംഗ്ലണ്ടിലെ ഒരുപാട് ജനങ്ങളുടെ രക്തം കുടിക്കാൻ വന്നതായിരിക്കാം ഡ്രാക്കുള. അവിടെ ഇംഗ്ലണ്ടിലെ ഒരു കൊട്ടാരത്തിൽ ലൂസിയും ആർത്തറുമായുള്ള കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. ലൂസിയുടെ ഉറ്റ സുഹൃത്തും ജനാഥന്റെ കാമുകിയുമായ മീന കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഒരു രാത്രി ലൂസിയുടെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന മീന അപ്പോഴാണ് സ്വപ്നത്തിൽ നിന്നും ലൂസി നടന്നു പോകുന്നത് ശ്രദ്ധിച്ചത്. മീന ലൂസിയെ വിളിച്ചു, പക്ഷേ ലൂസി അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നോക്കിയപ്പോൾ ലൂസിയെ അവിടെ എങ്ങും കാണുന്നില്ലായിരുന്നു. നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു അത്. മീന പുറത്തുപോയി ഹാളിലൊക്കെ തിരിഞ്ഞു, അവിടെയും ലൂസിയെ കാണാൻ കഴിഞ്ഞില്ല. ലൂസിയെ എല്ലായിടത്തും തിരിഞ്ഞു, എവിടെയും അവൾക്ക് കാണാൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങി നോക്കിയപ്പോൾ അങ്ങ് ദൂരെ ലൂസിയുടെ വെള്ള വസ്ത്രം കാണുന്നുണ്ടായിരുന്നു. ആ വെളുത്ത രൂപത്തിൽ കറുത്ത എന്തോ മറഞ്ഞു നിൽക്കുന്നതായി മീനയ്ക്ക് തോന്നി. ഒന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ലൂസിയെ രക്ഷിക്കാൻ വേണ്ടി മീന ലൂസിയുടെ അടുത്തേക്ക് ഓടി. അപ്പോഴാണ് മീനയ്ക്ക് വ്യക്തമായി ആ ഇരുണ്ട രൂപത്തെ കാണാനായത്. കറുത്ത് ഇരുണ്ട് ചെന്നായയെ പോലെ നിൽക്കുന്ന ഒരു രൂപം. ലൂസിയുടെ ചോര കുടിക്കുന്നുണ്ടായിരുന്നു അത്. അതിന്റെ കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഒരു മൃഗത്തെ പോലെ അലറുന്നുണ്ടായിരുന്നു. മീന പേടിച്ചു വിറച്ചു. നടക്കുന്നത് സത്യമാണോ എന്നറിയാൻ ഒന്ന് കണ്ണടച്ച് തുറന്നു നോക്കി. അപ്പോഴേക്കും ആ കറുത്ത രൂപം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ലൂസി താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. അവൾ ആ തറയിൽ ഗാഢനിദ്രയിലായിരുന്നു. ശ്വാസം കഴിക്കാൻ പോലും കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരം മഞ്ഞു പോലെ തണുത്തിരുന്നു. മീന അവളുടെ ഷാളെടുത്ത് പുതുപ്പിച്ച് കഴിയുന്നത് പോലെ തന്നെ അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവളുടെ കഴുത്തിൽ എന്തോ ഒരു സൂചി കുത്തിയതുപോലുള്ള മാർക്കും മീന ശ്രദ്ധിച്ചു. അപ്പോഴേക്കും ലൂസി ഉണർന്നിരുന്നു. അവൾക്ക് യാതൊന്നും സംഭവിച്ച ഭാവം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാത്രി ഇതൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മീന മുറി താക്കോലിട്ട് പൂട്ടിയിരുന്നു. പതിവ് പോലെ ലൂസി ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. വാതിൽ തുറന്ന് പുറത്തേക്ക് പോവാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല. അതിനുവേണ്ടി അവൾ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ആ ശബ്ദം കേട്ട് മീന എഴുന്നേറ്റിരുന്നു. മീന പതുക്കെ ലൂസിയെ കൊണ്ടുപോയി കിടക്കയിൽ കിടത്തി. അങ്ങനെ ലൂസിയുടെ ആരോഗ്യം ദിനം പ്രതി മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് സ്വപ്നമേതാണ് യാഥാർത്ഥ്യമേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ചില സമയത്ത് അവൾ എണീറ്റിരുന്ന് എവിടെയൊക്കെയോ നോക്കും, പിന്നീട് കിടന്ന് പിച്ചും പേയും പറയും. അങ്ങനെ മുഴു ഭ്രാന്തിയെ പോലെയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ലൂസി. തന്നെ രക്ഷിക്കാൻ ആരോ വരുമെന്നും തന്റെ രക്തവും ജീവിതവും അയാൾക്കുള്ളതാണെന്നും ഇടയ്ക്കിടയിൽ പറയുമായിരുന്നു. ഇതൊന്നും പ്രതിശുദ്ധവാറിനായ ആർത്തറിന് കണ്ടു സഹിക്കാനായില്ല. അയാൾ വളരെ അസ്വസ്ഥനായിരുന്നു. പിന്നെ ഒട്ടും വൈകിക്കാതെ പ്രഗത്ഭനായ ഡോക്ടർ വാൻ ഹെൽസിംഗിനെ വിളിച്ചു വരുത്തി. അയാൾ വന്ന് ലൂസിയെ പരിശോധിച്ചെങ്കിലും ലൂസി എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് അയാൾക്കും വ്യക്തമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും തോറ്റു പിന്മാറാൻ അയാൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂസിയുടെ കണ്ടീഷൻ വെച്ച് അയാൾ കൂടുതൽ റിസർച്ചിലേക്ക് മുഴുകി. അതേസമയം ട്രാൻസൻവേനിയയിലെ ഡ്രാക്കുളയുടെ കൊട്ടാരത്തിൽ ജനാഥൻ വളരെ ക്ഷീണിച്ച് അവശനായിരുന്നു. ദിവസങ്ങളായി ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ അയാൾക്ക് കിട്ടിയിരുന്നില്ല. ഡ്രാക്കുളയെ കുറച്ച് ദിവസങ്ങളായി അവിടെയെങ്ങും കാണാനും കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഈ കൊട്ടാരത്തിൽ കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് താൻ മരിക്കുമെന്നും ജനാഥൻ മനസ്സിലാക്കി. പക്ഷേ വാതിലൊക്കെ പുറത്തു നിന്നും പൂട്ടിയത് കൊണ്ട് തന്നെ സാധാരണ രീതിയിൽ രക്ഷപ്പെടാൻ അയാൾക്ക് പറ്റുമായിരുന്നില്ല. പിന്നെ ആകെയുള്ള വഴി കൊട്ടാരത്തിന് താഴെയുള്ള പുഴയിലേക്ക് എടുത്തു ചാടുക മാത്രമായിരുന്നു. ഒരു പക്ഷേ അതിൽ ഒഴുകി എവിടെയെങ്കിലും രക്ഷപ്പെടാമെന്ന് തോന്നൽ ജനാഥനുണ്ടായി. പക്ഷെ പാറക്കെട്ടുകൾ ധാരാളമുള്ള അവിടെ ചാടിയാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമോ എന്നൊന്നും ജോനാഥന് അറിയില്ലായിരുന്നു. എന്നിരുന്നാലും ഇവിടെ നരകിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലത് പുഴയിൽ ചാടുക എന്നതായിരുന്നു ജോനാഥന് തോന്നിയിരുന്നു. അങ്ങനെ അയാൾ പുഴയിലേക്ക് എടുത്തു ചാടി. ജോനാഥന്റെ ഭാഗ്യം കൊണ്ടാണോ ആയുസ് കൊണ്ടാണോ എന്നറിയില്ല, ആ പാറക്കെട്ടിലൊന്നും വീഴാതെ തന്നെ കൃത്യമായി പുഴയിൽ വന്നു വീണു. അങ്ങനെ ആ പുഴയിലൂടെ ഒഴുക്കിലും തന്റെ ശക്തി ഉപയോഗിച്ച് പുഴയിൽ മുങ്ങാതെ നീന്തി അക്കരയെത്താൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ മറുകരയിൽ എത്തിയതിനു ശേഷം കുറച്ച് നടന്നപ്പോഴേക്കും കാടിൻ്റെ ഇടയിൽ ഒരു പള്ളി കാണാമായിരുന്നു. അങ്ങനെ നടന്ന് നടന്ന് അയാൾ ആ പള്ളിവാതുക്കൽ എത്തി. അയാൾ ആ പള്ളിയുടെ വാതിലിൽ തട്ടി. അപ്പോൾ ഒരു സ്ത്രീ വാതിൽ തുറന്നു. ജോനാഥൻ ഡ്രാക്കുളയുടെ കൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ട് വന്നതാണെന്നും ആ സ്ത്രീയെ അറിയിച്ചു. അവർ തിരിച്ചു പരിചയപ്പെടുത്തി. താൻ സിസ്റ്റർ അഗാധയാണെന്നും ഇവിടെ എന്തുകൊണ്ടും ഡ്രാക്കുളയിൽ നിന്നും നിങ്ങൾ സുരക്ഷിതനാണെന്നും പറഞ്ഞു. അപ്പോഴേക്കും ക്ഷീണം കൊണ്ട് ജോനാഥൻ ബോധം കേട്ടു വീണു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ മീനയ്ക്ക് സിസ്റ്റർ അഗാധയുടെ കത്ത് കിട്ടി. ജോനാഥന് തീരെ സുഖമില്ലെന്നും കിടപ്പിലാണെന്നുമായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. അബോധാവസ്ഥയിൽ ചെന്നായ്, പ്രേതം, ഡ്രാക്കുള എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു എന്നും ആ കത്തിലുണ്ടായിരുന്നു. ലൂസിയെ നോക്കാൻ ആർത്തറിനെ ഏൽപ്പിച്ച് അവൾ ജോനാഥനെ രക്ഷിക്കാൻ വേണ്ടി യാത്രയായി. അങ്ങനെ സിസ്റ്റർ അഗാധ പറഞ്ഞ സ്ഥലത്ത് മീന എത്തി. ജോനാഥൻ കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടമായി. കാരണം ജോനാഥൻ ക്ഷീണിച്ച് അവശനായിരുന്നു. അയാൾ പണ്ട് തന്നോട് യാത്ര പറഞ്ഞിറങ്ങിയ ജോനാഥൻ ആയിരുന്നില്ല. അയാൾ വയസ്സായതുപോലെ തോന്നിച്ചു. മുഖത്തുണ്ടായിരുന്ന ഗാംഭീര്യമൊക്കെ പോയി. അയാൾക്ക് അതിഗംഭീരമായ ഷോക്കേറ്റിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. തനിക്ക് എന്തൊക്കെ പറ്റിയിരുന്നു എന്ന ഡയറി ജോനാഥൻ മീനയ്ക്ക് കൈമാറി. അവൾ ആ ഡയറി കൈവശം വയ്ക്കുകയും ജോനാഥനെ ആ ഒരു അവസ്ഥയിൽ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു. മീനയില്ലാത്തത് കാരണം ലൂസിയുടെ അവസ്ഥ ദിനം പ്രതി മോശമായി വന്നു. ഉറങ്ങിക്കഴിഞ്ഞാൽ ദുസ്വപ്നം കാണുന്നത് കൊണ്ട് തന്നെ അവൾ ഉറങ്ങാറില്ലായിരുന്നു. ലൂസിയുടെ ശരീരത്തിൽ നിന്നും രക്തമെല്ലാം വാർന്നു പോയി. അതുകൊണ്ട് തന്നെ ആർത്തറുടെ രക്തവും ലൂസിക്ക് നൽകുകയും ഉറങ്ങാൻ വേണ്ടി ഉറക്ക ഗുളികകൾ നൽകുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്ത് വാൻഹാൻസിംഗിന് ലൂസിയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ചോരപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു. ഇതിനെപ്പറ്റി പഠിച്ച് തിരിച്ചു വരാൻ വേണ്ടി അയാൾ ആംസ്റ്റർഡാമിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് ആർത്തറിനോട് ലൂസിയെ രാത്രി മൊത്തം ഒരു പോള കണ്ണടയ്ക്കാതെ ശ്രദ്ധിക്കണമെന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ലൂസിയെ തിരിച്ചു കിട്ടില്ലെന്നും പറഞ്ഞിട്ടാണ് അയാൾ പോയത്. ആംസ്റ്റർഡാമിലേക്കുള്ള യാത്രയിൽ മുഴുവനും വാൻഹെൽസിംഗിന് ഡ്രാക്കുളയുടെ ചിന്തയായിരുന്നു മുഴുവനും. പണ്ടെപ്പോഴോ ഇതിനെക്കുറിച്ച് വായിച്ചിരുന്നെങ്കിലും ഇതിൻ്റെ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ലൂസിയെ പിടിപെട്ടിരിക്കുന്നത് ഡ്രാക്കുളയാണോ? അവളുടെ രക്തം കുടിച്ചതും ഡ്രാക്കുള തന്നെയാണോ? ലൂസിയുടെ കഴുത്തിലുണ്ടായിരുന്ന ചോരയുടെ പാട് ഡ്രാക്കുളയുടെ കൂർത്ത പല്ലുകൾ കൊണ്ട് ഉണ്ടായതാണോ എന്നും അയാൾ ചിന്തിച്ചു. ലണ്ടനിൽ കുറച്ച് ദിവസങ്ങളായി ആ കപ്പൽ വന്നതിന് ശേഷം അപശകുനമായിരുന്നു ആ നാട് മുഴുക്കെ നടന്നുകൊണ്ടിരുന്നത്. രാത്രിയാകുമ്പോൾ എന്തൊക്കെയോ ഭയാനകമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മൃഗശാലയിൽ നിന്നും കൂട്ടിലടച്ച ചില ചെന്നായ്ക്കൾ ആ കൂടൊക്കെ കടിച്ചു പൊട്ടിച്ച് ആ മൃഗശാലയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. രാത്രിയാകുമ്പോൾ എലികളുടെയും വവ്വാലിന്റെയും ഒക്കെ ശബ്ദം കൂടിക്കൂടി വന്നു. വാൻഹാൻസിംഗ് തിരിച്ചു വന്നപ്പോഴേക്കും ലൂസിയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. വളരെ നേരിയ രീതിയിലുള്ള ഹൃദയമിടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചില സമയത്ത് ലൂസി നല്ല സുന്ദരിയായും ആരോഗ്യമുള്ളവളായും കാണപ്പെട്ടു. ചില സമയങ്ങളിൽ ആർത്തറെ അടുത്തു വിളിക്കുന്നുണ്ടായിരുന്നു അവൾ. അയാളെ ഒന്ന് ആലിംഗനം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ആ ആഗ്രഹത്തെ വാൻഹാൻസിംഗ് എതിർക്കുകയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കാരണം ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നും പിന്നീട് പറയാമെന്നും ആർത്തറോട് അയാൾ പറഞ്ഞു. അങ്ങനെ അവളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അവർ ആവുന്നതെല്ലാം ശ്രമിച്ചു. പക്ഷേ അവർക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ലൂസി മരണപ്പെട്ടു. മരിച്ചു കഴിഞ്ഞിട്ടും അവൾ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. ആ കാഴ്ചയിൽ അവളെ മരിച്ച ഒരു സ്ത്രീയാണോ എന്ന് പോലും ആർക്കും തോന്നില്ല. കാരണം ആ സമയത്ത് അത്രയ്ക്കും സുന്ദരിയായിരുന്നു അവൾ. അവളെ തൊട്ടടുത്തുള്ള ശ്മശാനത്തിൽ തന്നെ അടക്കം ചെയ്തു. അവൾ മരിച്ച വിവരം മീനയിലേക്ക് എത്താൻ വൈകിയിരുന്നു. അപ്പോഴേക്കും അവളുടെ അടക്കവും കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഈ ഒരു വാർത്ത മീനയ്ക്ക് താങ്ങാൻ കഴിഞ്ഞു കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ജനാദിന്റെ കണ്ടീഷൻ കുറച്ച് മെച്ചപ്പെട്ടു വരുമ്പോഴായിരുന്നു ഈ ഒരു വാർത്ത മീനയെ തളർത്തിയത്. പിന്നെ ഒട്ടും വൈകിക്കാതെ ജനാദിനെയും കൂട്ടി അവൾ ലണ്ടനിലേക്ക് തിരിച്ചു. ജനാദിന്റെ സ്ഥിതി മെച്ചപ്പെട്ടിരുന്നു. പണ്ടുണ്ടായ ആ ക്ഷീണിച്ച ശരീരമൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുത്തിരുന്നു അയാൾ. അങ്ങനെ അവർ ഒരുപാട് യാത്രകൾക്ക് ശേഷം ലണ്ടനിൽ ഇറങ്ങി വീട്ടിലേക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ജനാദൻ ആരെയോ കണ്ട് പേടിച്ച് അലറുന്നതായി മീന ശ്രദ്ധിച്ചു. ജനാദൻ നോക്കി അലറിയ വണ്ടിയിലേക്ക് അവൾ നോക്കുമ്പോഴേക്കും ആ വണ്ടി അവരെ കടന്ന് വളരെ വേഗത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കാര്യം ജനാദൻ മീനയോട് പറയുന്നത്. ഞാൻ കണ്ടത് ഡ്രാക്കുളയെ തന്നെയാണ്. ആ മുഖവും കൂർത്ത മൂക്കും ആ നീണ്ട ശരീരവും ഒക്കെ ജനാദന് നന്നായി ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അയാളുടെ സംശയങ്ങൾ ശരിയായിരുന്നു. ഡ്രാക്കുള ഇപ്പോൾ ലണ്ടനിൽ എത്തിയിരുന്നു. അപ്പോഴാണ് അവർ ന്യൂസ് പേപ്പർ ശ്രദ്ധിച്ചത്. ആ വാർത്തയിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങളായി രാത്രികളിൽ കുട്ടികളെ കാണാതാവുന്നുണ്ടായിരുന്നു. എങ്കിലും രാവിലെ ആകുമ്പോൾ അവരെ പല സ്ഥലങ്ങളിൽ നിന്നും തിരിച്ചു കിട്ടാറുണ്ടായിരുന്നു. കുട്ടികളോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏതോ ഒരു വെളുത്ത കുപ്പായം അണിഞ്ഞ സ്ത്രീ അവരെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു എന്നാണ്. തിരിച്ചു കിട്ടുമ്പോൾ ആ കുട്ടികളുടെ കഴുത്തിൽ എന്തോ കടിച്ചതുപോലുള്ള പാടുകൾ ഉണ്ടായിരുന്നു. അവിടെ ചോരയുടെ അംശവും കാണാനുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച പോലീസിന്റെ നിഗമനം വല്ല എലിയോ വവ്വാലോ കടിച്ചതാകാമായിരുന്നു എന്നാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾ രാത്രികാലങ്ങളിൽ കാണാതായി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ വാർത്ത വായിച്ച ജനാദൻ വളരെ അസ്വസ്ഥനായിരുന്നു. ഇനി ഇതിന്റെ പിന്നിലും ഡ്രാക്കുളയെങ്ങാനും ആയിരിക്കുമോ എന്ന സംശയം അയാളെ അലട്ടിയിരുന്നു. അങ്ങനെ അവർ നേരെ ലൂസിയുടെ വീട്ടിലെത്തി. അവിടെ നിന്നും വാൻ ഹെൽസിംഗിനോടും ആർത്തറിനോടും മീനയും ജനാദനും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ലൂസിക്ക് നടന്നതൊക്കെ അവർ വിവരിച്ചു. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ഡയറി വാൻ ഹെൽസിംഗിനെ ജനാദൻ കൈമാറി. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ വാൻ ഹെൽസിംഗിന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ലൂസിയുടെ കാര്യവും ജനാദന്റെ കാര്യവും എല്ലാം ഉപയോഗിച്ച് ഇതിനെതിരെ പോരാടുവാൻ അയാൾ തീരുമാനിച്ചു. അതിനു സഹായത്തിന് വേണ്ടി അയാൾ ഡോക്ടർ സെവാർഡിനെ വിളിച്ചു വരുത്തി. സെവാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. പിന്നീട് ഒട്ടും വൈകാതെ വാൻ ഹെൽസിംഗ് സെവാർഡിനെയും കൂട്ടി ശ്മശാനത്തിലേക്ക് യാത്രയായി. അവിടെ എത്തിയപ്പോഴേക്കും നന്ദി ഇരുട്ടിത്തുടങ്ങിയിരുന്നു. വവ്വാലുകളൊക്കെ ശക്തിയായി ചിറകിട്ടടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്നും നായ്ക്കൾ കൂട്ടത്തോടെ ഓരിയിടുന്നുണ്ടായിരുന്നു. ശ്മശാനത്തിൽ അവർ എത്തിയതും മുൻപേ പ്ലാൻ ചെയ്തതുപോലെ അവർ ലൂസിയുടെ കല്ലറ കുത്തി തുറന്നു. അവിടെ അവർ ആ ശവപ്പെട്ടി കണ്ടപ്പോൾ ഞെട്ടിത്തരിച്ചു. കാരണം ആ ശവപ്പെട്ടിയിൽ ലൂസിയുടെ മൃതശരീരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെവാർഡിനോട് കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞ് വാൻ ഹെൽസിംഗ് എങ്ങോട്ടോ പോയി മറഞ്ഞു. അവിടെ ഇരുട്ടിൽ സെവാർഡ് പേടിച്ചുകൊണ്ട് കുറേ സമയം കാത്തിരുന്നു. എങ്ങും നിശബ്ദത, കൂരാകൂരിട്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വെളുത്ത രൂപം അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. സെവാർഡിന് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അത് ലൂസിയുടെ കല്ലറയുടെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നും വാൻ ഹെൽസിംഗ് അയാളുടെ അടുത്തേക്ക് വന്നു. കയ്യിലൊരു കുട്ടിയുമുണ്ടായിരുന്നു. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. അയാൾ എന്താ നടക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് വാൻ ഹെൽസിംഗ് അതിനെപ്പറ്റി വിശദീകരിച്ചത്. ആ വെള്ള ശരീരം ലൂസിയുടേതാണെന്നും അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ച കുഞ്ഞാണ് ഇതെന്നും പറഞ്ഞു. ആ കുട്ടിയുടെ കയ്യിലൊന്നും മുറിവുണ്ടായിരുന്നില്ല. കാരണം അയാൾ ആ കുട്ടിയെ ആക്രമിക്കുന്നതിന് മുൻപേ ആ കുട്ടിയെ വാൻ ഹെൽസിംഗ് രക്ഷിച്ചിരുന്നു. അപ്പോഴേക്കും ആ വെള്ള രൂപം എങ്ങോട്ടോ പോയി മറഞ്ഞു. അവർ വേഗത്തിൽ പോയി ലൂസിയുടെ കല്ലറ തുറന്നു നോക്കി. അപ്പോൾ ലൂസി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ കിടക്കുന്ന ലൂസിയുടെ മൃതദേഹം കണ്ടപ്പോൾ മരിച്ചിട്ട് ഒരുപാട് ദിവസമായി എന്ന് ആരും പറയില്ലായിരുന്നു. കാരണം അത്രയ്ക്കും തേജസ്സുള്ള ശരീരവും മുഖവുമായിരുന്നു അവിടെ അവർ കണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ വളരെ ശാന്തിയായിരുന്ന അവളുടെ മുഖം ഇപ്പോൾ അക്രമാസക്തമായി കാണപ്പെട്ടു. അവളുടെ പല്ലുകൾ കൂർത്തിരുന്നു. കൂടാതെ അതിൽ രക്തക്കറ പുരണ്ടിരുന്നു. അവർ ആ കല്ലറ ശക്തിയായി അടച്ചു. അതിനു ചുറ്റും ഉള്ളിപ്പൂക്കൾ വിതറി. കല്ലറയ്ക്കു മുകളിൽ കുരിശും വച്ചു തിരിച്ചു യാത്രയായി. ഉള്ളിപ്പൂക്കളുടെ മണം പ്രേതങ്ങളെ പുറത്തു കടക്കാൻ അനുവദിക്കില്ലെന്നും ഡോക്ടർ പറഞ്ഞു. ആർതറിനെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാം എന്ന ചിന്തയോടെ അവർ അവിടെ നിന്നും യാത്ര തിരിച്ചു. അന്ന് രാവിലെ മുഴുവനും ഇവർ രണ്ടുപേരും ആർത്തറിനോട് നടന്നതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. അവളെ തളയ്ക്കാനും അവിടെ നടക്കുന്ന ക്രൂരമായ സംഭവങ്ങൾ തീർക്കാനും വീണ്ടും കല്ലറ തുറക്കണമെന്നും ചില കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടെന്നും പറഞ്ഞു. ആദ്യം ആർത്തർ അത് നിരസിച്ചെങ്കിലും ലൂസിയുടെ ആത്മശാന്തിക്ക് വേണ്ടി അയാൾ സമ്മതിച്ചു. അങ്ങനെ വീണ്ടും പാതിരാത്രിയായപ്പോൾ അവർ മൂന്നുപേരും ശ്മശാനത്തിലേക്ക് യാത്രയായി. അവർ വീണ്ടും ആ കല്ലറ തുറന്നു. ഇത്തവണ ലൂസിയുടെ ശരീരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആർത്തറിന് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ ശരീരത്തിലെ തേജസ്. അവൾ മരിച്ചിട്ടില്ല എന്ന് പോലും അയാൾക്ക് തോന്നിപ്പോയി. ആർത്തറുടെ കയ്യിൽ ഒരു ആണി കൊടുത്തു വാൻ ഹെൽസിംഗ് മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അതിനുശേഷം ആ ആണിയെടുത്തു അവളുടെ നെഞ്ചിൽ തറയ്ക്കാൻ ആർത്തറിനോട് പറഞ്ഞു. അയാൾ ആണി തറപ്പിച്ചു. അപ്പോൾ അവൾ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. പിന്നെ ഒട്ടും മടിക്കാതെ അവളുടെ ശിരസറത്ത് വേർപെടുത്തി വച്ചു. അപ്പോഴേക്കും കുറേ വവ്വാലുകൾ എങ്ങോട്ടോ കരഞ്ഞുകൊണ്ട് പറന്നകന്നു. ആ ഒരു സംഭവം ദൂരെയുണ്ടായിരുന്ന ഡ്രാക്കുളയ്ക്ക് പോലും ശക്തിയായി അടിയേറ്റതുപോലെ തോന്നി. തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം അടർന്നു പോകുന്ന പോലെ ഡ്രാക്കുളയ്ക്ക് തോന്നി തുടങ്ങി. പിന്നീട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടു ആ കല്ലറ എന്നേക്കുമായി അവർ അടച്ചു. അവിടെ നിന്നും ഒരു അദൃശ്യ ശക്തി ദൂരേക്ക് പറന്നു പോകുന്നതായും അവർക്ക് തോന്നി. അന്ന് രാവിലെ അവരെല്ലാം വീണ്ടും ഒത്തുകൂടി. കൂട്ടത്തിൽ മീനയും ജനാർദനും ഉണ്ടായിരുന്നു. എങ്ങനെയും ഡ്രാക്കുളയെ വേഗം തളച്ചില്ലെങ്കിൽ ഈ നഗരം ഒരു ചോരപ്പുഴയാകുമെന്നും അതുകൊണ്ട് ഡ്രാക്കുളയെ എങ്ങനെയെങ്കിലും തളയ്ക്കണമെന്നും അവർ തീരുമാനിച്ചു. അപ്പോഴാണ് ജോനാഥന് ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിലെ പെട്ടികളുടെ കാര്യം ഓർമ്മ വന്നത്. ആ പെട്ടികളൊക്കെ വേഗം കണ്ടുപിടിക്കണം. അതിലേതെങ്കിലും ഒന്നിലാണ് ഡ്രാക്കുള വിശ്രമിക്കുന്നത് എന്നും ഇരുട്ടുന്നതിന് മുമ്പേ വേണം അത് തുറക്കാനെന്നും രാത്രിയാകുമ്പോഴേക്കും ഡ്രാക്കുളയ്ക്ക് ശക്തി കൂടി തളയ്ക്കാൻ പറ്റാതാകുമെന്നും അയാൾ പറഞ്ഞു. അപ്പോഴാണ് ലണ്ടനിലെ എസ്റ്റേറ്റ് ഡ്രാക്കുളയാണ് വാങ്ങിയതെന്ന് ജനാദന് ഓർമ്മ വന്നത്. അങ്ങനെ അവർ ഡ്രാക്കുളയെ തളയ്ക്കാനുള്ള പ്ലാൻ റെഡിയാക്കി ആ എസ്റ്റേറ്റിലേക്ക് യാത്രയായി. ഇതിന്റെ ബാക്കി അറിയാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.